The editorial.
രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് 22 ബുധൻ 1199 ആണ്ട് ഇടവം 8 ദീപികയുടെ എഡിറ്റോറിയൽ. പെരിയാറിൽ ഒഴുകേണ്ടത് കൊടും വിഷമല്ല. പ്രാണനുള്ളവയ്ക്കെല്ലാം പ്രാണനാണ് ജലം. ലോകം തന്നെ ജലാത്മകമാണ്. ജീവന്റെ ഉത്ഭവവും ജലത്തിൽ നിന്നും. എന്നാൽ ശുദ്ധജലത്തിന്റെ വില അറിയാത്ത നെറിയട്ടവരായി നാം മാറിയിരിക്കുന്നു. അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് പെരിയാറിൽ കാണുന്നത്. പർവ്വതനിരയുടെ പനിനീർ എന്ന മലയാളി ഹൃദയം തൊട്ട് വിളിക്കുന്ന പെരിയാറിലേക്ക് ഇരുട്ടിന്റെ മറവിൽ ഒഴുക്കിവിട്ടത് എന്തെല്ലാം തരം കൊടിയ വിഷങ്ങളാണെന്ന് പോലും ആർക്കും അറിയില്ല. ചത്തുപൊന്തിയ മത്സ്യങ്ങളുടെ ഭീകരാവസ്ഥ വെളിവാക്കുന്നത് വെള്ളം വിഷലിപ്തമായി എന്നു തന്നെയാണ്. ആദ്യമായല്ല ഇത്തരത്തിൽ പെരിയാറിലേക്ക് വിഷമൊഴുക്കുന്നത്. എത്രയോ വർഷമായി ഇത് തുടരുന്നു. എന്തൊരു ക്രൂരതയാണിത്. ആരുടെ പിൻബലത്തിലാണ് ഈ സാമൂഹ്യ ദ്രോഹികൾ നാടിനെ വെല്ലുവിളിക്കുന്നത്? മത്സ്യങ്ങളെ മാത്രമാണോ ഇത് ബാധിക്കുക? എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലായി 56 ലക്ഷം ജനങ്ങളാണ് കുടിവെള്ളത്തിനായി നേരിട്ടും അല്ലാതെയും പെരിയാറിനെ ആശ്രയിക്കുന്നത്. ഇത്രമാത്രം ജനങ്ങളെ വിഷം കുടിപ്പിക്കാൻ ധൈര്യം കാണിക്കുന്ന ജനദ്രോഹികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കെൽപ്പുള്ള ഒരു ഭരണ സംവിധാനം ഈ നാട്ടിൽ ഇല്ലാതെ പോകുന്നുവെന്നത് അത്യന്തം ഖേദകരമാണ്. തിങ്കളാഴ്ച രാത്രിയോടെ വീണ്ടും പെരിയാർ മലിനമാക്കപ്പെട്ടിരിക്കുന്നു. പുഴയിൽ നിന്ന് അസഹനീയമായ ദുർഗന്ധം ഉണ്ടാവുകയും ഇന്നലെ രാവിലെ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊന്തുകയുമായിരുന്നു. കോതാട് ചേരാനെല്ലൂർ മേഖലയിലെ പെരിയാറിന്റെ കൈവഴിയിൽ രാസ മാലിന്യങ്ങൾ വലിയ തോതിൽ കലർന്നതോടെയാണ് പെരിയാറിൽ വീണ്ടും മത്സ്യക്കുരുതി ഉണ്ടായത്. ഏലൂരിലെയും എടയാറിലെയും വ്യവസായ ശാലകളിൽ നിന്ന് പുറംതള്ളുന്ന രാസമാലിന്യം വലിയ തോതിൽ പെരിയാറിലേക്ക് ഒഴുകിയെത്തിയെന്നാണ് മത്സ്യ കർഷകരും പ്രദേശവാസികളും ആരോപിക്കുന്നത്. പാതാളം ബണ്ട് മുതൽ പനമ്പുകാട് വരെയുള്ള ഭാഗങ്ങളിൽ മത്സ്യം വളർത്തുന്ന 10-ൽ അധികം കർഷകരുടെ കൂടുകളിലെ മത്സ്യം മുഴുവൻ ചത്തു. ആയിരക്കണക്കിന് മത്സ്യക്കുഞ്ഞുങ്ങളാണ് ചത്തുപൊങ്ങിയത്. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഇവർക്കുണ്ടായിരിക്കുന്നത്. ഇതാദ്യമായല്ല പെരിയാർ വിഷമയമാകുന്നത്. 2015 46 തവണ ഏലൂർ എടയാർ വ്യവസായ മേഖലയിൽ ചുവപ്പ്, ബ്രൌൺ, കറുപ്പ് നിറങ്ങളിൽ പെരിയാർ ഒഴുകിയിരുന്നെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് കണ്ടെത്തിയിരുന്നു. 24 തവണ വലിയ തോതിൽ പ്രദേശത്ത് മത്സ്യങ്ങൾ ചത്തുപൊങ്ങുകയും ചെയ്തു. രാസമാലിന്യത്തിന്റെ കൂടിയ സാന്നിധ്യമാണ് ഈ നിറംമാറ്റത്തിനും മത്സ്യങ്ങൾ ചാകാനും കാരണമെന്നും വിലയിരുത്തപ്പെട്ടു. 2016 പുഴ നിറം മാറി ഒഴുകിയത് 29 തവണയാണ്. എല്ലാ വർഷവും ഇത്തരത്തിൽ കൂടിയും കുറഞ്ഞും പെരിയാർ മലിനമാക്കപ്പെടുന്നുണ്ട്. വിഷത്തിന്റെ അളവ് കൂടും തോറുമാണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊന്തുന്നത്. ഇത്രമാത്രം മലിനമാക്കപ്പെടുന്ന പെരിയാറിനെ ആശ്രയിച്ച് വാട്ടർ അതോറിറ്റിക്ക് ആലുവയിലും ചൊവ്വരയിലുമായി 2 ബൃഹത്തായ കുടിവെള്ള ശേഖരണ സംസ്കരണ വിതരണ പദ്ധതികളുണ്ട്. കൊച്ചി നഗരത്തിലേതുൾപ്പെടെ ലക്ഷക്കണക്കിന് വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും കുടിവെള്ളം എത്തുന്നത് ഇതിലൂടെയാണ്. 2022 മെയ് 27 പെരിയാറുമായി ബന്ധപ്പെട്ട് ഗ്രീൻ ട്രിബ്യൂണൽ സുപ്രധാന വിധി പുറപ്പെടുവിച്ചിരുന്നു. 2023 മെയ് 27 മുമ്പ് പെരിയാറിലേക്കുള്ള എല്ലാ അനധികൃത കുഴലുകളും ഒഴിവാക്കണമെന്നും തീരങ്ങളിലെ മുഴുവൻ വ്യവസായ ശാലകളും മാലിന്യം പുറന്തള്ളുന്ന കാര്യത്തിൽ സീറോ ഡിസ്ചാർജ് കൈവരിക്കണമെന്നുമായിരുന്നു ഉത്തരവ്. എന്നാൽ ഈ സമയപരിധി അവസാനിച്ച് ഒരു വർഷമാകുമ്പോഴും ഗ്രീൻ ട്രിബ്യൂണൽ ഉത്തരവ് നടപ്പാക്കിയതായി യാതൊരു വിവരവുമില്ല. ഉത്തരവ് നടപ്പാക്കാൻ കടപ്പെട്ടവരാകട്ടെ മൗനത്തിലുമാണ്. സംസ്ഥാന പ്രാദേശിക ഭരണകൂടങ്ങളുടെ മൗനാനുവാദത്തോടെയാണ് ഈ വിഷം കലക്കലെന്നത് യാഥാർത്ഥ്യമാണ്. ജനങ്ങളുടെ ജീവൻ വെച്ചാണ് നിങ്ങൾ ഒത്തുകളിക്കുന്നത്. വിഷം കലർന്ന് വെള്ളം കുടിച്ച് രോഗഗ്രസ്തമാകുന്ന ജനങ്ങളുടെ ദുരിതം ആർക്കും വിഷയമല്ല. വ്യവസായ ശാലകൾ അടച്ചുപൂട്ടുക എന്നതല്ല പരിഹാരം. അവ പുറന്തള്ളുന്ന വിഷവസ്തുക്കൾ ശാസ്ത്രീയമായി സംസ്കരിക്കുകയാണ് വേണ്ടത്. അതിനായി ഫലപ്രദമായ മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ എല്ലാ വ്യവസായ ശാലകൾക്കും ഉണ്ടെന്നും അവ കൃത്യമായി പ്രവർത്തിപ്പിക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തണം. ജില്ലാ ഭരണകൂടത്തിനും ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും മലിനീകരണ നിയന്ത്രണ ബോർഡിനുമാണ് ഇക്കാര്യത്തിൽ പ്രാഥമികമായ ഉത്തരവാദിത്തം. അവർ കടമ നിറവേറ്റണം. നിസ്സഹായരായ ജനങ്ങളുടെ ജീവൻ കൊണ്ട് പന്താടരുത്. ഇപ്പോൾ വളർത്തുകേന്ദ്രങ്ങളിലെ മത്സ്യങ്ങൾ ചത്ത് നഷ്ടം നേരിട്ടവർക്ക് ഉചിതമായ നഷ്ടപരിഹാരം നൽകണം. പെരിയാറിൽ ഒഴുകുന്നത് ശുദ്ധജലമാണെന്ന് ഉറപ്പുവരുത്തുന്നതിന് അടിയന്തര നടപടികൾ ഉണ്ടാകണം.
The editorial.